നോഹയുടെ കാലഘട്ടത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ആ കാലഘട്ടത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ചില കാര്യമുണ്ട്. മനുഷ്യർ ഭൂമിയിൽ പെരുകിത്തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. നോക്കുക, ദ സൺസ് ഓഫ് ഗാഡ് സോ ദ ഡോട്ടേഴ്സ് ഓഫ് മെൻ വെർ ഫെയർ ആൻഡ് ദേ ടുക്ക് ടു വൈഫ് സച്ച് ദം ആസ് ദേ ചോസ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളൊക്കെ വളരെ രസമാണ്. ദേ സോ, അവർ കണ്ടു. എന്ത് കണ്ടു? മനുഷ്യൻ്റെ പുത്രിമാർ സൗന്ദര്യമുള്ളവർ എന്ന് കണ്ടു. അപ്പോൾ അവരുടെ നോട്ടത്തിൽ എന്ത് മാത്രമേ ഉള്ളൂ? സൗന്ദര്യം മാത്രമേ നോക്കുന്നുള്ളൂ. സ്ത്രീയുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു. സ്ത്രീയെ വ്യക്തിയായിട്ടല്ല കണ്ടത്. ദേ വർ ഫെയർ. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അതാണ്. ആരും ആരെയും മനുഷ്യരായിട്ടല്ല കാണുന്നത്. എല്ലാവരും എല്ലാവരെയും കാണുന്നത് തങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന വ്യക്തി എന്ന നിലയിലാണ്. ഒരുത്തരെയും ഭാര്യ ഭർത്താവിനെ കാണുന്നതും ഭർത്താവും ഭാര്യയെ കാണുന്നതും അപ്പൻ മക്കളെ കാണുന്നതും മക്കൾ അമ്മയെ കാണുന്നതും ഉപയോഗിക്കാൻ കൊള്ളാവുന്ന വ്യക്തി. നമുക്ക് എനിക്ക് പഠിക്കണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും കാശൊക്കെ തരണമെങ്കിൽ ആരുണ്ട്? അപ്പനുണ്ടല്ലോ. എൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരാ ഉള്ളത്? ഭർത്താവുണ്ടല്ലോ, ഇല്ലേ? They are not seeing people. They are seeing people as a commodity. ഒരു വസ്തു എന്നതുപോലെയാണ് നമ്മൾ കാണുന്നത്. ഒരു ഗ്ലാസ് വെള്ളം കാണുമ്പോൾ എനിക്ക് എന്ത് തോന്നുന്നു? അതുപോലെ എനിക്ക് തോന്നുന്നുള്ളൂ പല സമയത്തും. എന്താണ്? മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ എൻ്റെ ദാഹം തീർക്കാൻ, എൻ്റെ വിശപ്പ് തീർക്കാൻ, എൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ ഉപയോഗിക്കാവുന്ന സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് എന്ന നിലയിൽ മാത്രം ജനങ്ങളെ കാണുന്ന ഒരു തലമുറയാണിത്. അവരുടെ സൗന്ദര്യം കണ്ടു, വേറെ ഒന്നും കണ്ടില്ല. അവർക്ക് ബോധിച്ച, നോക്ക്, ആദമിന് ദൈവം തക്ക തുണയെ ഉണ്ടാക്കിക്കൊടുത്തു. ഇവർ പറയുന്നത് നിനക്ക് ബോധിക്കുന്നവനെ എനിക്ക് പറ്റത്തില്ല, എനിക്ക് ബോധിക്കുന്നവനെ വേണം. അവർക്ക് ബോധിച്ച ഏവരെയും, ഒരാളെ അല്ല, ഏവരെയും ഭാര്യമാരായി എടുത്തു. അവർ തങ്ങളെ തന്നെ വിളിക്കുന്ന ആരാണെന്നറിയാമോ? ദൈവത്തിൻ്റെ പുത്രന്മാർ. They call themselves as sons of God or children of God or ദൈവമക്കൾ. നമ്മൾക്ക് നമ്മളെ വിളിക്കുന്ന പേര് തന്നെ അവർ അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ്. നമ്മൾക്ക് ദൈവമക്കൾ അല്ലെ പെന്തക്കോസുകാർ. പക്ഷേ ഈ ദൈവമക്കൾ എന്ന് പറയുന്നവൻ്റെ ചിന്താഗതിയിൽ ദൈവമക്കൾ എന്ന് പറയുന്നവൻ തീരുമാനമെടുക്കുന്ന സമയത്ത് ദൈവം എന്തു ചെയ്യും? നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും തീരുമാനമെടുക്കുമ്പോൾ ദൈവം എവിടെ? നമ്മൾ നമ്മളെ തന്നെ വിളിക്കുന്ന എന്താണ്? ദൈവമക്കൾ. തീരുമാനമെടുക്കാൻ നീയും. കർത്താവ് ചോദിക്കുന്ന ചോദ്യം, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഈ കാലഘട്ടത്തിൽ ബോധിച്ചതുപോലെ ജീവിക്കുന്ന ആളുകൾ. നമ്മൾ ബോധിച്ച പോലെ ചെയ്യുന്നത്. നമുക്ക് ബോധിച്ച ഭക്ഷണം നമ്മൾ കഴിക്കുന്നു, നമുക്ക് ബോധിച്ച സ്കൂളിൽ പിള്ളേരെ വിടുന്നു, നമുക്ക് ബോധിച്ച ജോലി ചെയ്യുന്നു, നമുക്ക് ബോധിച്ച വീട്ടിൽ താമസിക്കുന്നു, നമുക്ക് ബോധിച്ച പെണ്ണിനെ കെട്ടുന്നു, ബോധിച്ച ചെറുക്കനെ കൊണ്ട് പെണ്ണിനെ കെട്ടിക്കുന്നു, ബോധിച്ചതുപോലെ ജീവിക്കുന്നു. എന്താ നോഹയുടെ തലമുറയും നമ്മുടെ തലമുറയും നമ്മളുടെ വ്യത്യാസം? നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനാണോ ദൈവം നമ്മുടെ ഭൂമിയിലാക്കിയിരിക്കുന്നത്? നമ്മുടെ കണ്ണുകൾക്ക് സൗന്ദര്യമുള്ളതെന്ന് കാണുന്നതിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്ന ഒരു ജനസമൂഹമായി പെന്തക്കോസ്തുകാരൻ പോയിട്ടില്ലേ? പോയിട്ടില്ലെന്നല്ല, അവിടെ അല്ലേ? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ആ പ്രവചനം അതുപോലെ നിവൃത്തിയായിരിക്കുന്നത്. ലോകം എങ്ങനെയെന്നുള്ളതല്ല, സഭ നോഹയുടെ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത ഒരു കാലമായി മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പിള്ളേരെ നിങ്ങൾക്ക് ബോധിച്ച കോഴ്സിന് വിടാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല. ദൈവം അവനെക്കുറിച്ച് എന്തുദ്ദേശിക്കുന്നു ആ കോഴ്സിന് വിടാനാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. പിള്ളേരെ നിങ്ങൾക്ക് ബോധിച്ച സ്കൂളിൽ വിടാനല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ആസ്ക് ഗോഡ്. ഇഫ് യു കോൾ യുവേഴ്സെൽഫ് എ ചൈൽഡ് ഓഫ് ഗോഡ്, നീ ദൈവമകനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടുമടക്കി ചോദിക്ക്, കർത്താവ് എൻ്റെ കുഞ്ഞിനെ എന്തോ ചെയ്യേണ്ടത്, അവൻ ഏത് സ്കൂളിലാണ് വിടേണ്ടത്, അവൻ എന്ത് കോഴ്സാണ് പഠിപ്പിക്കണമെന്ന് ചോദിയില്ല. ഡിസിഷൻ മേക്കിങ്ങിൽ സ്വന്തം കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ആരെ പ്രസാദിപ്പിക്കാനാണ് നോക്കുന്നത്? ഹൗ ക്യാൻ യു കോൾ യുവേഴ്സെൽഫ് എ ചൈൽഡ് ഓഫ് ഗോഡ്? ദൈവമകനെന്ന് വിളിക്കുവാൻ, ദൈവ പൈതലെന്ന് നമ്മളെ തന്നെ വിളിക്കാനായിട്ടുള്ള നമ്മുടെ യോഗ്യത എന്താണ്? വിളിക്കുന്നത് അങ്ങനെയാണ്. കർത്താവ് എന്താ പറയുന്നത് അറിയാമോ? മനുഷ്യനിൽ എൻ്റെ ആത്മാവ് എന്നേക്കും വാദിച്ചുകൊണ്ടിരിക്കയില്ല, അവൻ ജഡം തന്നെയല്ലോ. ആഫ്റ്റർ ഓൾ ഹീ ഈസ് ഫ്ലഷ്. My spirit shall not abide in him forever. എൻ്റെ ആത്മാവ് എന്നേക്കും അവനിൽ വാദിച്ചുകൊണ്ടിരിക്കത്തില്ല, അവനിൽ വസിച്ചുകൊണ്ടിരിക്കത്തില്ല. ബിക്കോസ് ഹി ഈസ് ആക്ടിങ് ആസ് ഇ ഫ്ലഷ്. അവൻ ഒരു ജഡമെന്നതുപോലെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ്റെ ആയുസ് 120 വർഷമാക്കും. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടി ദൈവം ഭൂമിയിൽ മനുഷ്യനെ ആക്കിയോ, അതവൻ നിർവഹിക്കുന്നില്ലെങ്കിൽ പിന്നെ അവനെ എന്തിനാ കൂടുതൽ കാലം താമസിപ്പിക്കുന്നതെന്ന കർത്താവ് ചോദിക്കുന്നത്. എന്നെ ഒരു ഫോറിൻ സർവീസിലേക്ക് ഗവൺമെൻറ് പറഞ്ഞു വിടുകയാണെന്ന് വെക്കുക, രണ്ട് കാരണങ്ങൾ കൊണ്ട് എന്നെ തിരിച്ചു വിളിക്കും. ഒന്ന്, എൻ്റെ ജോലി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ സർവീസിൽ നിന്ന് എന്ത് ചെയ്യും, തിരികെ വിളിക്കും. രണ്ട്, ഞാനവിടെ ചെയ്യേണ്ട ജോലിയൊന്നും ചെയ്യാതെ എൻ്റെ സ്വന്തം കാര്യം നോക്കി നടക്കുകയാണെങ്കിലും സർവീസിൽ നിന്ന് എന്നെ തിരിച്ചു വിളിക്കും. ഇപ്പോൾ കർത്താവ് പറയുകയാണ്, ഇവനെ ഇനി ഭൂമിയിൽ ഇങ്ങനെ കൂടുതൽ കാലം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഞാൻ എന്ത് ലക്ഷ്യത്തോടുകൂടെ ഇവനെ ഭൂമിയിലാക്കിയോ അത് അവൻ ചെയ്യുന്നില്ല, പിന്നെ അതിനവൻ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ ആയുസ് 120 സംവത്സരമാകും. മനുഷ്യൻ അവൻ ആരാണെന്ന് തിരിച്ചറിയുന്നില്ല. ഹീ തിങ്ക് ഹീ ഈസ് എ ഫിസിക്കൽ ബീയിങ്. അവൻ ചിന്തിക്കുന്നത് അവനൊരു ശരീരജീവിയാണെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? അവനൊരു ആത്മജീവിയാണ് എന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീകരെന്ന് നമ്മൾ പറയുന്നത്, ആത്മീകർ പറയുന്നത് നമ്മൾ, മോനെ എടാ നല്ലതാ നമ്മൾ കഴിക്കണം, നമ്മൾ ഈ ഭൂമി ജീവിക്കും, നമ്മൾ കഴിക്കണം കുടിക്കണം, പിന്നെ ഡോക്ടറാകണം, നമുക്ക് പേരുണ്ടാകണം, നമ്മൾ സുഖമായിട്ട് ജീവിക്കണം, നമ്മൾ പണം വേണം സമ്പാദിക്കണം, പിന്നെ പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ, അങ്ങനെ കാശുണ്ടാക്കണം, എല്ലാം വേണം മോനെ. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു കാര്യം ഓർത്തോണം, നമുക്കൊരു ആത്മാവുണ്ടെന്നുള്ളതുകൂടെ നീ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. അത് പറയുന്നത് ഇവിടുത്തെ കൂടിയ ആത്മീയരാ. അത് സാധാരണ പെന്തക്കോസ്തുകാരൻ പോലെ ഒന്ന് പിള്ളേരെ പറഞ്ഞു പഠിപ്പിക്കുന്നില്ല അവനൊരു ആത്മാവുണ്ടെന്നുള്ളത്. എന്നാൽ ഈ കൂടിയ ആത്മീയൻ പറയുന്നത് തന്നെ ദൈവസന്നിധിയിൽ നികൃഷ്ടമായ കാര്യമാണ്. കാര്യമെന്നറിയാമോ, നമ്മൾ പറയുന്ന നേരെ തിരിച്ചാണ്. We teach people or we consider ourselves as a physical being with a spirit. ആത്മാവുള്ള ഒരു ശരീരജീവി എന്നതുപോലെയാണ് നമ്മൾ കാണുന്നത്. യാഥാർത്ഥ്യം എന്താണ്? നമ്മൾ ശരീരമുള്ള ഒരു ആത്മജീവിയാണെന്നുള്ളതാണ്. വേദവസം പഠിപ്പിക്കുന്നു, ദൈവം മനുഷ്യനെ അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. എന്താ അവൻ്റെ സ്വരൂപവും സാദൃശ്യവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവന് രണ്ട് കൈയുണ്ടോ, നമുക്ക് രണ്ട് കൈയുണ്ടെന്നുള്ളതാണോ? അല്ല. ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവം എന്താ ആത്മാവാകുന്നു. ദൈവം ആത്മാവായതുകൊണ്ട് ഞാനൊരു ആത്മജീവിയാണ്. ഐ എം എ സ്പിരിച്വൽ ബീയിങ്. പിന്നെ എനിക്കൊരു ശരീരമുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ബെറ്റർ ആനിമലായി പോകും. ആത്മാവുള്ള ഒരു ശരീരജീവി എന്നാണ് പറയുന്നതെങ്കിൽ എന്താണ്, ഞാനൊരു ബെറ്റർ ആനിമൽ പോലെ ഉള്ളൂ. എന്നാൽ യാഥാർത്ഥ്യം ഞാനൊരു ശരീരജീവിയേ അല്ല, ഐ ആം എ സ്പിരിച്വൽ ബീയിങ്. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് എന്തുണ്ട്? ഒരു ശരീരമുണ്ട്. അതുകൊണ്ട് പറഞ്ഞു പഠിപ്പിക്കേണ്ടത്, മോനെ ഡോക്ടറാകണം, എഞ്ചിനീയറാകണം, പഠിക്കണം, പണം ഉണ്ടാക്കണം, വീട് പണിയണം, വസ്തു വാങ്ങിക്കണം, എത്രയും പദവികളെല്ലാം നേടണം. പിന്നെ പ്രാർത്ഥിക്കാൻ മറക്കരുത്, നീ വലിയ വലിയ ആളാകുമ്പോൾ സഭായോഗത്തിന് വരുന്നത് മുടക്കരുത്, നീ വലിയ വലിയ ആളാകുമ്പോൾ ഉപവാസം ഇല്ലാതിരിക്കരുത് എന്നൊന്നുമല്ല പറയേണ്ടത്. നേരെ തിരിച്ചാ, എന്താ മോനെ, ദൈവം നമ്മെ ഭൂമിയിലാക്കിയിരിക്കുന്നത് അവൻ്റെ പ്രതിരൂപമായി, നിന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് അവനെ റെപ്രസെൻറ്റ് ചെയ്യാനാ, അവൻ്റെ പ്രതിനിധികളാണ് നമ്മൾ. പിന്നെ ഇവിടെ ജീവിക്കുമ്പോൾ ഒരു ശരീരമുണ്ടെന്നുള്ളത് നീ മറക്കരുത്, വെള്ളം കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്തോണം എന്ന് പറയുമ്പോൾ നമ്മുടെ എംഫസിസ് എന്തുമാത്രം വ്യത്യാസമാണ്. അതാണ് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത്.